ഈ യോഗത്തിൽ സർവമത സത്യവാദം എന്ന വിഷയം അവതരിപ്പിക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഉദ്ഘാടനവും ഈ വിഷയവും എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് പറയും. ഇതൊരു വലിയ വിഷയം ആകയാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയേണ്ടതുള്ളതിനാലും സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടും അത് വളരെ ചുരുക്കി ഞാനിവിടെ അവതരിപ്പിക്കുന്നതാണ്. സർവമത സത്യവാദം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളുണ്ട്. ഈ മതക്കാരൊക്കെ കാട്ടിക്കൂട്ടുന്നതും നമുക്കറിയാം. ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്നത് സത്യമാണ്, ഈ കാട്ടിക്കൂട്ടുന്നവർക്കൊക്കെ മോക്ഷവും സ്വർഗവുമൊക്കെ കിട്ടും, അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിന്റെ ആൾക്കാരാണ് എന്നാണ് ഈ പറയുന്നതെന്ന് കേൾക്കുന്നവർക്ക് തോന്നും. സത്യത്തിൽ പറയുന്നത് അതല്ല. സർവമതക്കാരും നല്ലവരാണെന്നോ ഈ മതക്കാരൊക്കെ കാട്ടിക്കൂട്ടുന്നത് സത്യമാണെന്നോ ഇവർക്കൊക്കെ കൂടി സ്വർഗം പണിഞ്ഞു വെച്ചിട്ടുണ്ടെന്നോ ഒന്നുമല്ല പറയുന്നതിന്റെ താല്പര്യം. പറയുന്നത് എന്താണെന്ന് ഒരുപാട് കാലം മുമ്പ് പറയാൻ തുടങ്ങിയിട്ടും ഇപ്പോഴും അതെന്താണെന്ന് പല ആളുകൾക്കും തിരിഞ്ഞിട്ടില്ല. എന്താണ് സർവമത സത്യവാദം എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ഓരോ ആൾക്കാർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്ര മാറ്റിയാലും മാറ്റിയാലും പിന്നെയും പിന്നെയും ആളുകൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മതം എന്ന് പറയുന്ന ഒരു സാധനം ദൈവം നമുക്ക് തന്നിട്ടില്ല. ദൈവം, ഒരു ദൈവമുണ്ട്. ആ ദൈവം സൃഷ്ടിച്ച ആളുകളാണ് ഈ ഭൂമിയിലുള്ളതൊക്കെ. ഈ ഭൂമിയിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഉപദേശമാണ് ആ ദൈവം തന്നിട്ടുള്ളത്. അത് എന്ന് മനുഷ്യൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അന്ന് ഒക്കെ ദൈവം ആ നിർദ്ദേശം കൊടുത്തുകൊണ്ടേയിരുന്നു. അവിടെയൊക്കെ പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു. അതിൽ വെച്ച് ഏറ്റവും അവസാനം വന്ന പ്രവാചകനാണ് ഈ മുഹമ്മദ് നബി എന്ന് പറയുന്നത്. ഖുർആൻ അവസാനം വന്ന ഗ്രന്ഥമാണ്. അതിനു മുമ്പ് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ലോകത്ത് ഒരുപാട് സംസ്കാരങ്ങൾ നിലനിന്നിട്ടുണ്ട്. ഇന്ത്യയിലെ സിന്ധു നദീ തട സംസ്കാരം, ഈജിപ്തിലെ നൈൽ നദീ തട സംസ്കാരം, ചൈനീസ് സംസ്കാരം, മെസോപ്പൊട്ടാമിയൻ സംസ്കാരം, ഇങ്ങനെ ഒരുപാട് സംസ്കാരങ്ങൾ അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. അവിടെയൊക്കെ പ്രവാചകന്മാരും വന്നിട്ടുണ്ട്. ഈ വന്ന പ്രവാചകന്മാരൊക്കെ ഈ ആളുകളോട് പറഞ്ഞത് ദൈവത്തിന്റെ സന്ദേശവും ആണ്. അവസാനം വന്നതാണ് ഈ മക്കയിലെ മരുഭൂമിയിൽ കാട്ടാളന്മാരുടെ ഇടയിൽ വന്ന പ്രവാചകനാണ് ആര്? മുഹമ്മദ് നബി. അപ്പോൾ ഈ മുഹമ്മദ് നബി വന്നതോടുകൂടി മാത്രമാണ് ഇവിടെ ഇസ്ലാം വന്നത്. അവിടെ മുതൽ ഇങ്ങോട്ടാണ് പിന്നെ ഈ സ്വർഗവും നരകവും പഠിച്ചവനൊക്കെ ഉണ്ടായത്. അവിടുന്ന് ഇങ്ങോട്ടുള്ളവർക്ക് ഈ സ്വർഗം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള ആൾക്കാർക്കൊക്കെ പിന്നെന്താണ്? ഇന്നിപ്പോ ഈ മുഹമ്മദ് നബിയുടെ കാലം മുതൽക്ക് ഇന്ന് ഈ 2005 വരെ ജീവിക്കുന്ന ആളുകളെക്കാളൊക്കെ എത്രയോ അധികം ആൾക്കാർ അതിനു മുമ്പ് മനുഷ്യജന്മം ഉണ്ടായ അന്ന് മുതൽക്ക് ജീവിക്കുന്നുണ്ട്. അന്ന് ഒരുപാട് പ്രവാചകന്മാരും വന്നിട്ടുണ്ട്. അത് എത്ര പ്രവാചകന്മാരെന്ന് കണക്കൊന്നുമില്ല. ആ പ്രവാചകന്മാരൊക്കെ ഉപദേശിച്ച ആളുകളും ഉണ്ട്, അവരൊക്കെ ജീവിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ദൈവം പറഞ്ഞ് ഞാൻ പറയുന്ന കേൾക്കാത്തവനെ ഞാൻ നരകത്തിലിടും, ഞാൻ പറയുന്നത് കേൾക്കുന്നവന് സ്വർഗമുണ്ട്. അതെന്താണ് ദൈവം അവരോടൊക്കെ പറഞ്ഞത്? അത് ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം, എന്നെ മാത്രമേ ദൈവമായിട്ട് അംഗീകരിക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളെല്ലാവരും എന്റെ അടുത്തേക്ക് വരും എന്ന കാര്യവും നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതെ ശാന്തിയോടും സമാധാനത്തോടും നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കണം. ഇതാണ് ദൈവം എല്ലാ മനുഷ്യരോടും പറഞ്ഞത്. ഇതല്ലാത്ത വേറെന്തെങ്കിലും ദൈവം പറയുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അയാളെ ദൈവം എന്ന് വിളിക്കാൻ പാടില്ല. കാരണം ദൈവത്തിനെ സംബന്ധിച്ച് ഖുർആനിൽ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിശേഷണങ്ങളിൽ എവിടെയും ദൈവം പക്ഷപാതിയാണെന്നോ അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ ഉപദ്രവിക്കുമെന്നോ പറഞ്ഞിട്ടില്ല. അപ്പൊ ദൈവം എന്ത് ചെയ്തിട്ടില്ല? ദൈവം പറഞ്ഞത്, അന്ന് പറഞ്ഞത്, ഇന്ന് പറഞ്ഞത്, മുഹമ്മദ് നബിയുടെ കാലത്ത് പറഞ്ഞത് എല്ലാം ഒന്ന് തന്നെ ആണ്. അപ്പൊ ഒരു മതം ദൈവം എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ മതം എന്ന് പറയുന്ന ഈ സാധനം ഒരു പുരോഹിതന്റെ കീഴിൽ കുറെ ആളുകൾ സംഘടിച്ച് അയാൾ എന്തൊക്കെ പറയുന്നത് കേട്ട് ജീവിക്കുന്നതിനാണല്ലോ ഈ മതം മതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാധനം എന്ത് ചെയ്തിട്ടില്ല ദൈവം ഈ ലോകത്ത് ഇറക്കിയിട്ടില്ല. അപ്പൊ മതമില്ല, നമ്മളൊക്കെ നിർമ്മതരായിരിക്കണം. അത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ദഹിക്കില്ല, നിർമ്മതവാദികളാകുകയാണ്. അത് തന്നെ നിർമ്മതവാദികളാകണം, നിരീശ്വരന്മാരാകുക എന്നല്ല പറഞ്ഞത്, നിർമ്മതവാദികളാകണം. നമുക്ക് മതമില്ല, പിന്നെ എന്താ മതം? വമയ്യതുത്തത് ഒയറൽ ഇസ്ലാമി ദീനൻ വഹുവ ഫില്ലാഹ് ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫില്ലാഖിറത്തി മിനൽ ഹാസിരീൻ. ഇസ്ലാമല്ലാത്ത ഒരു ദീൻ ആരെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ, അവൻ അതിന്റെ പിന്നാലെ കൂടുകയാണെങ്കിൽ അത് സ്വീകാര്യമല്ല, അവന് പിന്നീട് നഷ്ടം സംഭവിക്കും. ഇസ്ലാം, ദൈവം അംഗീകരിച്ചിട്ടുള്ള ദീന് അത് ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാം അല്ലാത്തവന് രക്ഷയില്ല, ഇസ്ലാം മാത്രമേ ദീനുള്ളൂ എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ലാത്തവരൊക്കെ പുറത്തായി എന്നല്ലേ? പുറത്തായി തന്നെയാണ്. ഇസ്ലാം അല്ലാത്തവരൊക്കെ പുറത്തായി തന്നെയാണ്. ഇസ്ലാം അല്ലാത്തത് സ്വീകരിക്കുകയാണെങ്കിൽ അത് ദൈവം അംഗീകരിക്കില്ല എന്ന് തന്നെയാണ്. പക്ഷെ എന്താണ് ഈ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം? ആ അതിന് തെറ്റായ അർത്ഥം വെച്ചതാണ് ഈ കുഴപ്പമായത്. ഈ മുഹമ്മദ് നബിക്ക് മുമ്പ് വന്നിട്ടുള്ള മൂസ നബി, ഈസാ നബി, ദാവൂദ് നബി, സുലൈമാൻ നബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എണ്ണി പറയാവുന്ന 10-25 പ്രവാചകന്മാരെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമേ ഖുർആൻ പറയുന്നു റുസുലൻ ഖസസ്ന അലൈക റുസുലൻ ലം നഖസ്സും അലൈക. കുറേ പ്രവാചകന്മാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇനി പറയാത്ത ഒരുപാട് വേറെയും ഉണ്ട്. ഈ പ്രവാചകന്മാരൊക്കെ പറഞ്ഞതും എന്താണ്? ഇത് ഇസ്ലാം തന്നെയാണ്. അത് ആര് പറഞ്ഞു? അത് ഖുർആൻ തന്നെ പറഞ്ഞിരുന്നു. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, നിങ്ങളെ മുസ്ലിം എന്നാണ് ദൈവം വിളിച്ചത്. എന്ന് വിളിച്ചത്? പണ്ട് മുസ്ലിം എന്നാണ് വിളിച്ചത്, ഇപ്പൊ ഖുർആനിൽ വിളിക്കുന്നത് മുസ്ലിം എന്നാണ്. പക്ഷെ ഖുർആൻ അറബി ആയതുകൊണ്ട് അത് മുസ്ലിം എന്ന അറബി പദം പ്രയോഗിച്ചു. ഖുർആനിന് മുമ്പുള്ളത് അറബി അല്ലാത്തത് കൊണ്ട് ആ ഭാഷയിൽ ഈ മുസ്ലിം എന്ന പദത്തിന് ഏത് പദമാണോ പ്രയോഗിച്ചിട്ടുള്ളെങ്കിൽ അത് പ്രയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ ആശയം ഒന്നാണ്. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശാന്തി, സമാധാനം. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗം സ്വീകരിച്ചവൻ. അപ്പൊ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാന്തിയുടെ മതം. അപ്പൊ ശാന്തിയുടെ മതം സ്വീകരിച്ചവനെ ദൈവം അംഗീകരിക്കുകയുള്ളൂ. സമാധാനത്തിന്റെ മാർഗം സ്വീകരിച്ചവനെയാണ് ദൈവം മുസ്ലിം എന്ന് വിളിക്കുന്നത്. എന്നല്ലാതെ ഇസ്ലാം മതം സ്വീകരിച്ചവനെ മുസ്ലിമായി അറന്നവനെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് കാലാകാലങ്ങളായിട്ട് ഈ തെറ്റായ അർത്ഥം ആളുകളെ പഠിപ്പിച്ചിട്ട് ഇസ്ലാം എന്ന് പറയുന്ന ഒരു കുടുസായ ഒരു മതം, ഒരു മതം ആണെന്ന് പഠിപ്പിച്ചു വെച്ചു. ഇസ്ലാം എന്ന് പറയുന്നത് ഈ കുടുസായ ഒരു മതമാണെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലത്തിന് ശേഷമുള്ളവർക്ക് മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ, അവരെ സ്വർഗത്തിൽ പോവുള്ളൂ. അതിനു മുമ്പുള്ളവരെയൊന്നും മുസ്ലിം എന്നല്ല വിളിച്ചത്, പക്ഷെ അവരെ ഭാഷയിൽ വിളിച്ചിട്ടുണ്ടാവും. അതിനു മുമ്പുള്ളവരൊക്കെ എന്തായിത്തീരും? നരകത്തിലോ അങ്ങനെ ദൈവം ചെയ്യോ? ദൈവത്തിന് എന്തെല്ലാ വിശേഷങ്ങളാണ്? ഗഫൂർ, റഹീം, വാസി, ഹക്കീം, അസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ വിശേഷിപ്പിച്ചിട്ട് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. വളരെ വിശാല ഹൃദയനാണ് അവൻ. അവൻ എല്ലാവർക്കും മാപ്പ് ചെയ്യുന്നവനാണ്. അവൻ കരുണാനിധിയാണ്. ലാ യദലിമു മിസ്കാല ദർറത്തിൻ, ഒരണുവോളം മനുഷ്യനെ അവൻ എന്ത് ചെയ്യില്ല, അനീതി മനുഷ്യനോട് കാണിക്കുകയില്ല. അത്ര നീതിമാനായ ഒരു ദൈവം. ആ ദൈവം ഈസാ നബിക്ക് കൊടുത്തത് ഒരു മതം, മൂസാ നബിക്ക് കൊടുത്തത് ഒരു മതം, പിന്നെ മുഹമ്മദ് നബിക്ക് കൊടുത്തൊരു മതം, പിന്നെ ഇന്ത്യക്കാർക്ക് മതവുമില്ല. ഇന്ത്യക്കാർക്ക് മതമില്ലെന്ന് നമ്മൾ പറയുന്നതാണ്, പക്ഷെ ഇന്ത്യക്കാർക്ക് മതം ഉണ്ടെന്ന് ആര് പറയുന്നുണ്ട്? ഖുർആൻ പറയുന്നുണ്ട് മാ മിൻ ഉമ്മത്തിൻ ഇല്ലാ വലഹ കിതാബുമാരും, ഏത് സമുദായ ലോകത്തുണ്ടായിട്ടുണ്ടോ അവർക്കൊക്കെ ദൈവഗ്രന്ഥം നൽകിയിട്ടുണ്ട്. മാ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഫലാ ഫിഹാ നദീർ, ഏത് സമുദായം ഉണ്ടായിട്ടുണ്ടോ അവിടെ പ്രവാചകനും വന്നിട്ടുണ്ട്. ഈ അറേബ്യയിലെ കാട്ടാളന്മാർക്ക് എത്രയോ മുമ്പ്, ആയിരക്കണക്കിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സംസ്കാരം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. അതിനാർക്കും ഒരു സംശയമില്ല. ആ നാട്ടിലൊരു പ്രവാചകനില്ല, അവിടെ പഠിച്ചവും ഗ്രന്ഥവും വായിച്ചിട്ടില്ല, അവിടെ ഒന്നുമില്ല, അവർക്ക് മതവും ഇല്ല. എന്ന് വന്നാൽ പിന്നെ എന്ത് ദൈവമാണത്? എന്ത് ദൈവമാണ്? അങ്ങനെ ലോകത്തെല്ലാം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മതം, അവിടെയൊക്കെ പ്രവാചകൻ വന്നിട്ടുണ്ട്, അവിടെയൊക്കെ ഗ്രന്ഥവും വന്നിട്ടുണ്ട്, അവർക്കൊക്കെ ദൈവത്തിന്റെ സന്ദേശവും കിട്ടിയിട്ടുണ്ട്, അതനുസരിച്ചിട്ട് അവർ ജീവിച്ചിട്ടുമുണ്ട്. അത് ജീവിക്കുന്ന ആളുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഖുർആൻ വന്നപ്പോ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരുണ്ട്, അതല്ലാത്തവരും ഉണ്ട്. അപ്പൊ ഇവരിൽ നിന്ന് നല്ലവരാര് ചീത്തയാര് എന്നെങ്ങനെ തെരഞ്ഞെടുക്കും? എങ്ങനെയാ തെരഞ്ഞെടുക്ക? ഓരോ ആൾക്കാരും പറയുന്ന ഞങ്ങളാണ് മുന്തിയ ആൾക്കാരും മുന്തിയ ആൾക്കാരും. ഖുർആൻ അങ്ങനെ പറയുന്നില്ല. ഖുർആൻ ഒരൊറ്റ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചുള്ളൂ, അത് സമാധാനത്തിന്റെ മാർഗം എന്നാണ് അതിന് ചില അറബിയിൽ പറയാ. അത് സംസ്കൃതത്തിൽ അതിന് ശാന്തി ശാന്തി എന്നൊക്കെ പറയും. ഓം ശാന്തി 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 ഹി എന്നാണ് പറയാ. ഈ ഭാരതീയ മഹർഷിമാർ പറഞ്ഞിരുന്നത് ഇസ്ലാം 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 എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നില്ലേ, അത് തന്നെ സംസ്കൃതത്തിൽ അവർ പറഞ്ഞ ശാന്തി 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 എന്നാണ്. അത് രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. ഇസ്ലാം എന്ന് പറഞ്ഞാണ് ഈ ശാന്തി എന്ന് പറഞ്ഞത്. അപ്പൊ അവർക്ക് കിട്ടിയ ആ ശാന്തിയുടെ മാർഗവും മുഹമ്മദ് നബി കൊണ്ടുവന്ന ഈ ശാന്തിയുടെ മാർഗവും അതിനു മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരും കൊണ്ടുവന്ന ശാന്തിയുടെ മാർഗവും എല്ലാ മാർഗവും ഒന്നാണ്. അതിന്റെ ഭാഷ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം ഒരു ദൈവം ഇങ്ങോട്ട് അവതരിപ്പിച്ചത് മുഴുവൻ സത്യമാണ്. അപ്പൊ പിന്നെ പിന്നെങ്ങനെ വ്യത്യസ്തമാവുന്നത്? അത് വ്യത്യസ്തമാവുന്ന മനുഷ്യന്റെ സ്വഭാവമാണ്. ഏത് സിദ്ധാന്തമായാലും കുറെ കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഇനി ഭിന്നതകൾ ഉണ്ടാവും. പല പാർട്ടികളുണ്ടാവും, പല ഗ്രൂപ്പും ഉണ്ടാവും. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പും ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വന്നിട്ട് അങ്ങനെയാണ് ഈ മതം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം മതം, ഹിന്ദു മതം, ക്രിസ്തു മതം, ജൂതമതം എന്നൊക്കെ പറഞ്ഞത്. ജൂതന്മാരിൽ നിന്ന് ജൂതന്മാർക്ക് അവരെ നിട്ട പേരാണ്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് ഒരാളില്ലല്ലോ. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നത്? സുരിയാനി ഭാഷയിൽ ഇറങ്ങിയ ഈ ഇതില്ലേ ഇന്ത്യയിൽ ബൈബിള്, ആ ബൈബിളിൽ യേശു ക്രിസ്തു ഉണ്ടാവില്ല. പിന്നെ യേശു ക്രിസ്തു വന്ന എങ്ങനെയാണ്? ഈ ക്രിസ്തു മതം യൂറോപ്പിൽ ചെന്നപ്പോ സായിപ്പ് പറഞ്ഞാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു ഈസാനബിക്ക്. അങ്ങനെ ഓരോരുത്തരെയും അവരവരുടെ ഭാഷയ്ക്കും സംസ്കാരത്തിനൊക്കെ അനുസരിച്ചിട്ട് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി ഓരോ പേരുണ്ടാക്കിയിട്ട് അങ്ങനെ വന്നപ്പോഴാണ് എന്തായി തീർന്നത്? ഈ ലോകത്ത് മതങ്ങൾ ഉണ്ടായത്. മതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയല്ല. ദൈവം ആർക്കും മതം അവതരിപ്പിച്ചിട്ടില്ല. ദൈവം അവതരിപ്പിച്ച ഒരു മാർഗമാണ്. എന്തിന്റെ മാർഗം? സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുകയും എന്നിട്ട് പരലോക മോക്ഷം തേടുകയും ചെയ്യേണ്ടുന്ന ഒരു മാർഗം. അതിനെന്താ മാർഗം? എന്താ അതിന് മാർഗം? ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഖുർആന് മുമ്പുള്ള ഗ്രന്ഥങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ മാർഗം? ഒരാള് ഇത്രയും ആളുകൾ ഈ ലോകത്ത് കൊണ്ടുവന്ന് വെക്കാം, അവർക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലണം. ഈ വിശ്വാസമുള്ളവരോടെ നമുക്ക് ഈ വർത്താനമുള്ളൂ കേട്ടോ. ഏത് ദൈവത്തിലും പരലോകത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരോടെ ഈ പറയുന്നത് ഉള്ളൂ. മറ്റ് ദൈവവും ഇല്ല മതവും ഇല്ല. ഈ ലോകത്തിങ്ങനെ മൃഗങ്ങളെപ്പോലെ തിന്ന അടയ്ക്കുക, അവസാനം ചത്തുപോവുക, അതോടുകൂടി കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ ആൾക്കാരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരെ വിശ്വാസമായിട്ട് നടന്നോട്ടെ. ദൈവത്തിനെ വിശ്വസിക്കുന്ന ആൾക്കാരും പരലോകത്തിനെ വിശ്വസിക്കുന്നവരോട് പറ്റിയാണ് ഇന്ന് ഖുർആനും ഈ ലോകത്ത് വന്നിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരാള് മോക്ഷത്തിന് അർഹനാകണമെങ്കിൽ, അയാൾക്ക് ദൈവത്തിനടുത്ത് ചെല്ലുമ്പോൾ മോക്ഷം കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? ഓരോരുത്തരോടും ചോദിച്ചു നോക്കിയാല് അവര് പറയും ഞങ്ങൾക്ക് മാത്രമാണ് സ്വർഗം, വേറെ ആൾക്ക് സ്വർഗവുമില്ല. നമ്മുടെ നാട്ടിലൊരു രാമൻ ഉണ്ടെന്ന് വെക്കുക, രാമൻ എന്നാണ് അയാളെ പേര്. രാമൻ ദൈവവിശ്വാസിയാണ്. രാമന് പരലോകത്തിലും വിശ്വാസമുണ്ട്. ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലണം, ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ സമാധാനം പറയേണ്ടി വരും എന്നൊക്കെ രാമന് വിശ്വാസമുണ്ട്. രാമനാണെങ്കിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്. കാരണം അയാൾ എന്ത് പറഞ്ഞാലും കേൾക്കും. പാടത്തിറങ്ങി പണി ചെയ്യും, രാവിലെ ചൂടെടുക്കാൻ പറഞ്ഞാൽ എടുക്കും. നാട്ടുകാർക്ക് എന്ത് സഹായം, ശാരീരികമായ സഹായം വേണമെങ്കിലും പാവപ്പെട്ട രാമൻ ചെയ്തു കൊടുക്കും. അങ്ങനത്തെ ഒരു നല്ല രാമൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. അതിന്റെ അടുത്ത വീട്ടിലൊരു റഹ്മാൻ ഉണ്ടായിരുന്നു. മൂപ്പർക്ക് ദൈവത്തിലും വിശ്വാസമില്ല, പരലോകത്തിലും വിശ്വാസമില്ല, നാട്ടിൽ എന്തെല്ലാം കുരുത്തക്കേട് കാണിക്കാൻ കഴിയോ അതെല്ലാം ചെയ്തു കൂട്ടും. രാമനും റഹ്മാനും മറ്റും രണ്ടാളും ചെന്ന് ദൈവത്തിന്റെ അടുത്ത്, ദൈവം എന്താ ചെയ്യാം? ഇവരുള്ള സുന്നികളോട് ചോദിച്ചു നോക്കി. മുജാഹിദുകളും ജമാഅത്തുകാരും അങ്ങനെ പെട്ടെന്ന് അതിന്റെ മറുപടി പറയുമെന്ന് തോന്നുന്നില്ല. സുന്നികളോട് ചോദിച്ചു നോക്കിയാൽ രാമന് സ്വർഗം കിട്ടുവോ? ഹേയ്, രാമന് സ്വർഗം കിട്ടേ? സ്വർഗത്തിന്റെ പടി ചവിട്ടാൻ രാമന് അവകാശമില്ല. എന്താണ് കാരണം? അവൻ രാമനാണ്. അതുകൊണ്ട് തന്നെ മറ്റവനോ? അവന് കിട്ടും. എന്താ അവൻ റഹ്മാനാണ്. അതുകൊണ്ട് തന്നെ അതെന്താ രാമന് കിട്ടാത്തതും റഹ്മാന് കിട്ടാത്തതും കാരണം എന്താ? രാമൻ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല. നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. മുമ്പ് കാട്ടിട്ടുണ്ടോ? ഇല്ല. ഒന്നും ചെയ്തിട്ടില്ല രാമൻ. എന്നാലേ സ്വർഗത്തിൽ ചെല്ലുമ്പോ സ്വർഗത്തിന്റെ വാതിക്കൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ടാവും. മൂപ്പരെല്ലാരും തപ്പി നോക്കും. എന്താണ് തപ്പി നോക്കുന്നത്? മുസ്ലിം ആവണമെങ്കിൽ അവന് ചേലാകർമ്മം എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട്, അത് നടത്തിയിരിക്കണം. അതെന്താന്ന് നീ ആ പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുത്ത് ഇത് പറഞ്ഞാൽ തിരികല്ലോ. അത് നടത്തിയിരിക്കണം. അതാണ് മലക്ക് തപ്പി നോക്കുന്നത്. അവിടെ എത്തിപ്പെടാതെ തന്നെ ഒരുപാട് പ്രയാസമാണ്. തപ്പി നോക്കിയിട്ട് ഇയാൾ ചേലാകർമ്മം ചെയ്യപ്പെട്ട ആളാണെങ്കിൽ എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് കയറ്റിവിടും. തപ്പി നോക്കിയിട്ടില്ലെങ്കിലോ എങ്ങനെയെങ്കിലും തട്ടിത്തടഞ്ഞ അവിടെ എത്തിയ ഇയാളത് ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഒറ്റയേറാ നരകത്തിന്റെ അടിയിലേക്ക് പോയി വിടും. അപ്പൊ ഈ രാമൻ അവിടെ ചെന്നാൽ ഉണ്ടാവുന്നതും അതന്നെ. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് പഠിപ്പിക്കുന്നതാണ്. ചേലാകർമ്മം ചെയ്യാത്തവൻ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. സുന്നികളെ പള്ളിയില് മുജാഹിദുകളും ജമാഅത്തുകാരും ഒന്നും ആ വിട്ടിത്തരം ചെയ്യുമെന്ന് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. സുന്നികളെ പള്ളിയില് ഈ ചേലാകർമ്മം ചെയ്യാത്ത കുട്ടികള് വലിയ ആളുകളോട് തൊട്ട് നിന്ന് നിസ്കരിക്കാൻ അവർ അനുവദിക്കില്ല. കാരണം ഇവന്റെ ശരീരത്തിന് നജീസ് ഉണ്ടെന്നാണ്. മൂത്രം ഒരു കാരണവശാലും ചേലാകർമ്മം ചെയ്യാത്തവന്റെ തൊലിയിൽ എപ്പോഴും മൂത്രം ഉണ്ടാകും. ആ മൂത്രം നജീസാണ്. നിസ്കരിക്കുന്നവന്റെ ശരീരത്ത് മൂത്രമുള്ളതെന്ന് തൊട്ടാൽ അവൻ നിസ്കരിച്ചുണ്ടാക്കാരം മാത്രമാവും. അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യില്ല, അടുത്ത് നിർത്തി നിസ്കരിക്കാൻ അവരെ അനുവദിക്കൂല. എപ്പോഴും അത് തന്നെയാണ്, അനുവദിക്കൂല. അപ്പൊ ചേലാകർമ്മം ചെയ്യാത്ത ഒരുത്തന് പള്ളിയിൽ കയറാൻ നിസ്കരിക്കാനും തൊടാനും വയ്യാത്ത ഒരുത്തൻ സ്വർഗത്തിൽ കിടക്കെ ഒരു കാരണവശാലും എന്ത് ചെയ്യൂല, രാമൻ സ്വർഗത്തിൽ കിടക്കൂല. ഇവൻ മറ്റവൻ കിടന്നതോ, അവന് ദൈവത്തിലും വിശ്വാസമില്ല, ഒന്നുമില്ല, ഒരു ഉപ്പുമില്ലാത്തവൻ. ആ അവൻ കിടക്കും, അതിന് മസാല ഉണ്ട്. അതെന്താണ്? മംഗാല ലാ ഇലാഹ ഇല്ലല്ലാ സഹലൽ ജന്ന വൈൻ സന വൈൻ സറക്ക വൈൻ സന വൈൻ സറക്ക വൈൻ സന വൈൻ സറക്ക. അത് നബി പറഞ്ഞാണ്. അള്ള പറഞ്ഞല്ല, നബി പറഞ്ഞെന്നും പറഞ്ഞ് നബിയുടെ പേരിൽ മടച്ചുണ്ടാക്കിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞവൻ സ്വർഗത്തിൽ കടക്കും. അപ്പൊ ലായിലാലെല്ലാം ദിവൻ പറഞ്ഞിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ ഇവൻ വലിപ്പത്തിൽ നിരീശ്വരവാദിയാണെങ്കിൽ ചെറുപ്പത്തിൽ ഒത്തുപള്ളിയിലൊക്കെ പോവല്ലോ, മുസ്ലിം മാപ്പിളയായിട്ട് ജനിച്ചോ. അപ്പൊ ലായിലാല്ലെന്ന് പറഞ്ഞവൻ ഉറപ്പായിട്ടും സ്വർഗത്തിൽ കിടക്കും. അവൻ വ്യഭിചരിച്ചാലും വേണ്ടില്ല, കട്ടാലും വേണ്ടില്ല. അത് മൂന്ന് പ്രാവശ്യം ഉറപ്പിച്ചു പറഞ്ഞു. ആര് പറഞ്ഞു? നബി പറഞ്ഞു. അപ്പൊ ഇവന് സ്വർഗത്തിൽ പോവാൻ മസാല ഉണ്ട്. രാമന് സ്വർഗത്തിൽ പോവാൻ യാതൊരു കാരണവശാലും എന്തില്ല, ഒരു ഒരു കാരണവശാലും സ്വർഗത്തിൽ രാമൻ കടക്കൂല. പിന്നെ രാമനിവിടെ ദൈവത്തെ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ നല്ലത് ചെയ്തിട്ട് എന്താ കാര്യം? ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. മറ്റവൻ ഇതൊന്നും ചെയ്തില്ലെങ്കിലും അവൻ ലാ ഇലാഹ ഇല്ലല്ലാന്ന് പറഞ്ഞാൽ മതി. അതിനാ മരിക്കാൻ നേരത്ത് ചില ആൾക്കാർ പോയിരുന്നു ഇങ്ങനെ മരണ അപ്രാസത്തിൽ കിടക്കുന്നവന്റെ ചെവിയിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രാമൻ ലാലാലെന്ന് പറഞ്ഞാലും ശരിയാവില്ല. കാരണം അള്ളാഹ് എന്ന് പറയാൻ അവന് ഉച്ചരിക്കാൻ കഴിയില്ല. ചെറുപ്പത്തിൽ ഉച്ചരിച്ച് പോയാൽ അള്ളാഹ് എന്നായിരിക്കും പറയാം, എന്നാലും ശരിയാവില്ല. പിന്നെ ശരിയാവണമെങ്കിൽ ഇവൻ പോയിട്ട് എവിടെന്നെങ്കിലും ഈ ചേലാകർമ്മമൊക്കെ ചെയ്തിട്ട് വന്നാൽ മാത്രമേ സ്വർഗത്തിലേക്ക് ഇവനെ കടത്തൂ. ഇത് ഇതിവിടെ നിലനിൽക്കുന്ന വിശ്വാസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിലനിൽക്കുന്ന വിശ്വാസമാണത്. അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും രഹസ്യമായിട്ട് ചോദിച്ചു നോക്കൂ, ഈ രാമനെ സ്വർഗത്തിൽ കടത്തുവോ? അവർ അംഗീകരിക്കില്ല. രാമനെ സ്വർഗത്തിൽ കടത്താന്ന് പറഞ്ഞാല് അവർക്ക് അംഗീകരിക്കാനേ കഴിയില്ല. മറ്റവൻ ലായിലാലെന്ന് പറഞ്ഞിട്ടുണ്ട് ശരീരത്തെ തീ സ്പർശിക്കാന്ന് പറഞ്ഞാൽ അതും അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വസ്തു. എന്തൊരു അനീതി അക്രമമാണ് ഈ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നോക്കാം. ഖുർആൻ എന്താ പറഞ്ഞത്? ഖുർആൻ ഒരാൾക്ക് മോക്ഷം കിട്ടുന്നതിന് എന്ത് വേണമെന്നാ പറഞ്ഞത്? അവന്റെ പേര് മാറ്റണമെന്നോ ചേലാകർമ്മം ചെയ്യണമെന്നോ അവൻ തൊപ്പിയിടണമെന്നോ ഉപ്പായിടണമെന്നോ അവൻ ഏത് കുടുംബത്തിലോ കൂട്ടത്തിലോ എവിടെ ജനിക്കണമെന്നോ ഒന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഖുർആനല്ലല്ലോ. ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ്, യാദൃശ്ചികമായി ജനിക്കുന്നതാണ് ഒരുത്തൻ രാമനായിട്ട്, വേറൊരുത്തൻ റഹ്മാനായിട്ട്, വേറൊരുത്തൻ എന്തായിട്ട് ജനിക്കുന്നതും എന്താണ്? ആരും ആരോടും അപേക്ഷിച്ചിട്ടൊന്നും സംഭവിക്കുന്നതല്ല, യാദൃച്ഛികമായിട്ടുണ്ടാകുന്നതാണ്. ആ യാദൃച്ഛികതയുടെ പേരിൽ ഇവൻ ഇവിടെ ജനിച്ചു വരുമ്പോൾ അവൻ ജനിച്ചു വന്ന മതം മാറിയെങ്കിലെ, അവന്റെ ശരീരത്തിലെ തൊലി വെട്ടിക്കളഞ്ഞെങ്കിലെ അവന് മോശം കിട്ടുള്ളൂ എന്ന് പറയുന്ന എന്തൊരു അമുക്കത്തരമാണ്! അത് ഖുർആൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ആമനു വല്ലദീന ആദു വന്നസാറ അസ്സാബീന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വിശ്വസിച്ച ആളുകൾ, അതായത് മുഹമ്മദ് നബിയെ കൊണ്ട് അന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പുറമെ വേറെ ആളുകളുണ്ട്. അവര് ജൂതന്മാരെന്ന് ഖുർആൻ വിളിക്കുന്നത് അവർക്ക് ഖുർആൻ ഇട്ട പേരല്ലാതെ അവര് തന്നെ സ്വയം സ്വീകരിച്ച പേരാണ് ജൂതന്മാരെന്ന്, അതുകൊണ്ട് വിളിച്ചതാണ്. നസാറ നസറാണികൾ, അതും ഖുർആൻ കൊടുത്ത പേരല്ല, അവര് തന്നെ സ്വയം അങ്ങനെ വിളിച്ചതുകൊണ്ട് ഖുർആൻ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ സ്വയം അറിയപ്പെടുന്ന പേരിലാണല്ലോ പറയേണ്ടത്. സാബിഖീ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അല്ലാത്ത വേറെ ഒരുപാട് മതവിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നു. അവരും ആരായിക്കോട്ടെ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരതായിരുന്നു. അതിന് പുറമെ ലോകത്ത് ഒരുപാട് മതക്കാരുണ്ട്, ഹിന്ദുക്കളുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്. ഇതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല, അതൊക്കെ ഈ സാബി എന്ന് പറഞ്ഞ ഭാഷപ്പെടും. ഭാഷയിലുള്ള ഒരുപാട് മതക്കാർ ലോകത്ത്, ഇതെല്ലാം കൂടി ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ പറ്റില്ല. ഇവരാരായിരുന്നാലും വേണ്ടിയില്ല, മൻ ആമനബില്ല, ദൈവത്തെ വിശ്വസിക്കണം. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണല്ലോ. ഇത് മുഹമ്മദ് നബിയുടെ ശേഷം ഉണ്ടായ ആളല്ല ഈ ദൈവം എന്ന് പറഞ്ഞത്, അതിന് മുമ്പുള്ള ആളാണ്. അപ്പൊ മുഹമ്മദ് നബിയുടെ ആൾക്കാർ മാത്രം ഇങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് നടന്നാൽ മതി എന്നല്ല പറയുന്നത്, അതിന് മുമ്പുള്ള ഏത് മനുഷ്യനുണ്ട് അവൻ ദൈവത്തെ വിശ്വസിക്കണം. വല്യോമില്ലാഹിരി, പരലോകത്തിൽ വിശ്വസിക്കണം. എന്തിനാ ദൈവത്തെ വിശ്വസിക്കണം എന്ന് പറയുന്നത്? എന്തിനാ ദൈവത്തിൽ വിശ്വസിച്ചെങ്കിലേ ഇതൊക്കെ ഇവിടെ ശരിയാവുള്ളൂ. അല്ലാതെ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവൻ എന്താ ചെയ്തുകൂടാത്തത്? ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യാം? എന്തും ചെയ്യാം. പിന്നെ അവര് പറയും ഞങ്ങൾക്ക് ദൈവം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് മനുഷ്യകാരുണ്ട്, ദൈവികാരുണ്ട്, മറ്റേ സഹജീവികളോട്, അതൊക്കെ വേറും കാവട്ടിയാണ്. അതൊന്നും ഉണ്ടാവില്ല ആർക്ക്? ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുന്നവർക്ക്. എന്തിനാണ് ഒരാളിപ്പോ അതിലേ കൂടെ അങ്ങോട്ട് ആ ഇടവഴിയിൽ കൂടെ പോകാൻ നോക്കാം? ഒരാൾ കുറെ പണവുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരു നിരീശ്വരവാദിയാണ്. ആ നിരീശ്വരവാദി മറ്റവൻ ദുർബലനാണ്, ഇവൻ ശക്തനുമാണെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് ആ പണം തട്ടിപ്പറിച്ചും കൊണ്ട് ആർക്ക് പോവാ? ആരെങ്കിലും പേടിക്കണം. ഒരു നിരീശ്വരവാദിക്ക് ആരെയും ഭയപ്പെടണ്ട. അവനെ ഇത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയതിന്റെ പേരിൽ ഒരു മനസാക്ഷിത്വം അനുഭവപ്പെടേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാളാണെങ്കിലോ, ആരും കണ്ടില്ലെങ്കിലും ഇത് ദൈവം കാണുമെന്നുള്ള തോന്നല് വിശ്വാസം അവനുണ്ടാവില്ലേ? അപ്പൊ ആ തെറ്റ് അവൻ ചെയ്യൂല. തെറ്റ് ചെയ്യാതിരിക്കണം. ഇവന് ദൈവവിശ്വാസം വേണം, എങ്കിലേ അവൻ ആത്മാർത്ഥമായി അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അടിയുറച്ച ദൈവവിശ്വാസം വേണമെന്ന് ഖുർആൻ പറയുന്നത്. എല്ലാരോടും പറയുന്ന അതാണ്, അടി ഉറച്ചിട്ട് ഈ ദൈവത്തിൽ വിശ്വസിക്കണം. ആ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്യുന്നതിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് പരലോകത്തിലും വിശ്വസിക്കണം. ഈ രണ്ട് വിശ്വാസം അടി ഉറച്ചേ മതിയാവും. ഈ രണ്ട് വിശ്വാസം മാത്രം മതി, വേറെ വിശ്വാസം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് വിശ്വസിച്ചാ മതിയോ? ആ മതി. അപ്പം വേറെന്തെല്ലാം പറഞ്ഞു, മലക്കുകളെ വിശ്വസിക്കണം, പ്രവാചകന്മാരെ വിശ്വസിക്കണം, കിതാബിൽ വിശ്വസിക്കണം, അത് വിശ്വസിക്കണം, ഇത് വിശ്വസിക്കണം, സ്വർഗം വിശ്വസിക്കണം, നരകം വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞിട്ടുണ്ട്. ഇത് വിശ്വസിച്ച ആ വിശ്വാസമൊക്കെ തിരുവരും വരൂലേ? ദൈവത്തിന് ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ ദൈവം എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനുള്ള വിശ്വാസം അതിന്റെ ഉള്ളിൽ പെട്ടുപോകും. അതിങ്ങനെ വിശദമായിട്ട് നമ്പർ ഇട്ടിട്ട് വിശ്വസിക്കണ്ട. രണ്ട് വിശ്വാസമാണ് അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടത്. ഒന്ന് ദൈവവിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുമ്പം പിന്നെ മലക്കിലും വേറെ ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിലൊക്കെ വിശ്വാസം സ്വയമേവ വന്നുള്ളൂ. പരലോകത്തിൽ വിശ്വസിക്കുമ്പം പിന്നെ പരലോകത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സ്വയമേവ എന്തായിക്കൊള്ളും, എന്നിട്ട് വന്നുകൊള്ളും. അത് മുസ്ലിം വിശ്വസിക്കുമ്പോഴും വരും, ഹിന്ദു വിശ്വസിക്കുമ്പോഴും വരും, ഏതെവൻ വിശ്വസിക്കുമ്പോഴും എന്താവും. ഈ അടിസ്ഥാനപരമായി രണ്ട് വിശ്വാസം വിശ്വസിച്ചാൽ ബാക്കിയുള്ള വിശ്വാസങ്ങളൊക്കെ അതിന്റെ സബ്ബായിട്ട് ഇങ്ങോട്ട് വന്നുകൊള്ളും. അത് പ്രത്യേകം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പൊ അതൊക്കെ വിശ്വസിക്കണം. ആ വിശ്വാസമൊക്കെ ഇതിൽ വരും. ഈ രണ്ട് വിശ്വാസം വിശ്വസിച്ചിട്ട് പിന്നെ എന്താവും ചെയ്യേണ്ടത്? അമില സാലിഹൻ, തൽപ്രവർത്തി ചെയ്യുക. എന്താ തൽപ്രവർത്തി എന്ന് പറഞ്ഞാല്? നിങ്ങൾ ഈ മൊയ്ലാന്മാരോട് ചോദിച്ചു നോക്കി, എന്താണ് മൊയ്ലാരെ ഈ തൽപ്രവർത്തി? അത് അഞ്ചു നേരം നിസ്കരിക്കണം, വാക്കൊടുത്ത ഉടൻ പള്ളിയിലേക്ക് പറഞ്ഞോളണം. പിന്നെ അത് കഴിഞ്ഞാൽ സുന്നത്തും നിസ്കരിക്കണം. പിന്നെ സുന്നത്തുമേ സുന്നത്ത് വേറെ ഒരുപാട് സുന്നത്തുണ്ട്, അത് നിസ്കരിക്കണം. പിന്നെ ഈ നോമ്പും അത് ഇതൊക്കെയാണെന്ത് അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അവര് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്, അത് ചെയ്യണം. അള്ളാനെ ആരാധിക്കണം, അള്ളാനെ ആരും ആരാധിക്കണ്ട. നമ്മുടെ ആരാധനയൊക്കെ അള്ള ഒനിയെന്നാണ് അള്ളാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. ഒരാൾ പ്രാർത്ഥിക്കുന്ന എന്തിനാ? അവന് വേണ്ടിയിട്ടാണ്, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല. അപ്പൊ ഇതൊക്കെ ചെയ്തെങ്കിലേ സാലിഹായ അമലാവുന്നതാണ്. പക്ഷെ സാലിഹായ അമലെന്ന് പറഞ്ഞാൽ അതല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതായത് മനുഷ്യനും മറ്റ് ജീവികൾക്കും ഈ ലോകത്തിനും ഉപകാരമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ഇന്നതിന്നതൊന്നും കണക്കില്ല, അത് ചെയ്യുക എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല കാര്യം ചീത്തയാവും, ചീത്ത കാര്യം നല്ലതാവും, അതൊക്കെ ആയി എന്നൊക്കെ വരും. ഒരാൾക്ക് ദാഹിച്ച ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഇത് പനി പിടിച്ചിട്ട് തുള്ളുന്ന ഒരു മനുഷ്യന്റെ വായിക്ക് പച്ചവെള്ളം കൊണ്ട് വെച്ച് കൊടുത്താലോ, ഒരേ കാര്യം തന്നെയാണ്, പക്ഷെ അത് ചിത്തയാണ്. അപ്പൊ ഇതുപോലെ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് ആപേക്ഷികമാണ്, അത് ഏതൊക്കെയാണെന്ന് സന്ദർഭത്തിനനുസരിച്ചിട്ടേ ഒരു കാര്യം നല്ലതാണോ ചിത്തയാണോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നതിന്നത് നല്ല കാര്യം എന്ന് ഖുർആൻ എന്ത് ചെയ്തിട്ടില്ല. അത് ഖുർആന്റെ ഒരു മഹത്വവും ദിവ്യത്വമാണ്. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ഖുർആൻ, ഇങ്ങനെ വിശദമായി പറയില്ല, നമ്പർ ഇട്ടിട്ട് പറയില്ല. അത് നല്ല കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല കാര്യം എന്താണെന്ന് അതാത് സമയങ്ങളിൽ നമ്മൾ തീരുമാനിച്ചു കൊള്ളണം. അതിനാണ് നല്ല കാര്യം. ആ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ലോകത്ത് ജീവിക്കുന്ന ഏത് യവനായിക്കൊള്ളട്ടെ, അവന് ഒന്നും ഭയപ്പെടണ്ട, അവനൊന്നും പേടിക്കുകയും വേണ്ട. ഇത് പഠിച്ചവും പറഞ്ഞതാണ്, വേറെ ആരും പറഞ്ഞല്ല. ദൈവം അത് കരാറ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ, അവന് മോക്ഷം കിട്ടും. രാമനായാലും റഹ്മാനായാലും ജോർജ് ആയാലും തോമസ് ആയാലും ആരായാലും വേണ്ടില്ല, ഏത് മതത്തിൽ ജനിച്ച് വന്നവനായാലും ചെയ്തില്ല. ഈ രണ്ട് അടിസ്ഥാന വിശ്വാസവും നല്ല പ്രവൃത്തിയും ഈ ലോകത്ത് ചെയ്തിട്ട് ജീവിച്ച് മരിച്ചു പോവുകയാണെങ്കിൽ അവൻ ശാന്തിയുടെ മാർഗം സ്വീകരിച്ചവനാണ്. അറബി ഭാഷയിൽ അവന് മുസ്ലിം എന്നാണ് പറയുക. ഖുർആന്റെ ഭാഷയിൽ അവൻ സ്വീകരിച്ചത് ഇസ്ലാമാണ്. ആ ഇസ്ലാമും മുസ്ലിമുമായ മനുഷ്യന് ദൈവത്തിന്റെ മുമ്പിൽ മോക്ഷം കിട്ടും. അപ്പൊ വിഗ്രഹങ്ങളെ ആരാധിച്ചാലോ? പറ്റൂല. അത് ഖുർആൻ പറഞ്ഞതാണ്, വിഗ്രഹാരാധന പറ്റൂല. കാരണം ഏകദൈവ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം ചെയ്യുന്നതാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് ചെയ്യാന്നുള്ളത് അള്ളാഹ് ഒരിക്കലും പൊറുക്കില്ല, അതല്ലാത്തത് പുറത്തേക്കാം അവരുദ്ദേശിക്കുന്നവർക്ക്. അപ്പൊ ശിർക്ക് ചെയ്യുന്നത് വിഡ്ഢിത്തരമാണ്. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാള് കല്ലിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് ജീവനില്ലാത്ത ഈ കല്ല് കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒന്നിനും കഴിയാത്ത ആ കല്ലിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നത് വിഡ്ഢിത്തരമാണ്. അത് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഖുർആൻ അതിനെ കർശനമായിട്ട് നിരോധിച്ചത്. ബുദ്ധിയുള്ളവൻ വിഡ്ഢിത്തരം കാണിക്കാൻ പാടില്ല. ആ വിഡ്ഢിത്തരം എന്ത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. അതിനാ പറഞ്ഞ ദൈവത്തിലെ വിശ്വസിക്കാവൂ. നമ്മൾ മുമ്പത്തെ രാമൻ അതാണ്. നേരത്തെ രാമനെ പറഞ്ഞില്ലേ, ആ രാമൻ ദൈവവിശ്വാസിയാണ്. രാമൻ അമ്പലത്തിൽ പോയിട്ട് ഒരു വിഗ്രഹത്തിന് മുമ്പിലും സുജൂദ് ചെയ്യൂല. ഒരു വിഗ്രഹത്തോടും രാമൻ എന്ത് ചെയ്യില്ല, പ്രാർത്ഥിക്കൂല. അപ്പൊ പ്രാർത്ഥിക്കണ്ടേ? ദൈവവിശ്വാസിയാകുമ്പോൾ നിസ്കരിക്കണ്ടേ? ആ നിസ്കരിക്കണം, നിസ്കരിക്കണം. രാമൻ നിസ്കരിക്കുന്നുണ്ട്. എന്തായി നിസ്കാരം എന്ന് പറഞ്ഞാല്? നിസ്കാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കാന്നല്ലേ. രാമന് ദൈവവിശ്വാസം ഉണ്ടല്ലോ. ആ രാമൻ ആരോടായിരിക്കും പ്രാർത്ഥിക്കുക? രാമൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അത് നമ്മൾ കാണണമെന്നില്ല, അവിടെ പള്ളിയിൽ വന്ന് കിരിക്കണമെന്നില്ല. രാമൻ ആ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നവനും ആ ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പാടത്തിറങ്ങി പണിയെടുക്കുന്ന രാമന് പള്ളിയിൽ പോകാൻ നേരം ഉണ്ടാവില്ല. ഓ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ആ ദൈവത്തിനോടാണ്. ഈ രണ്ടാളും പ്രാർത്ഥിക്കുന്നത് ആ രാമൻ നിസ്കരിക്കുന്നുണ്ട്. അവന്റെ മനസ്സുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. മറ്റൊരു നിസ്കരിക്കുന്ന മനസ്സുകൊണ്ടല്ല, കവാത്ത് കളിക്കുകയാണ്. ശരീരം കൊണ്ട് കവാത്ത് കളിയല്ല നിസ്കാരം എന്ന് പറയുന്നത്. പിന്നെന്താണെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, അതിന് ഉസൂൽ വേണം. അത് മനസ്സുകൊണ്ടാണ്, മനസ്സ് മാനസികമായിട്ട് ദൈവവുമായിട്ടുള്ള അടുപ്പമാണ്. അതിനാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ രാമൻ നിസ്കരിക്കുന്നുണ്ട്. രാമൻ നോമ്പ് നോക്കണ്ടേ? നോമ്പ് നോറ്റെങ്കില് സ്വർഗം കിട്ടുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമൻ നോക്കണം, പക്ഷെ അത് പറഞ്ഞിട്ടില്ല. നോമ്പ് നോറ്റവർക്കേ മോശം കിട്ടുമെന്ന് ഖുർആനിലുണ്ടെങ്കിൽ രാമൻ നോമ്പ് നോറ്റെങ്കിലേ സ്വർഗത്തിൽ പോവുള്ളൂ. പക്ഷേ ഖുർആൻ എന്ത് ചെയ്തിട്ടില്ല, നോമ്പ് നോറ്റെങ്കിലേ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ നോമ്പ് നോക്കുന്നത്? അത് നമ്മളെ ശാരീരികമായും മാനസികമായിട്ടുള്ള ചില ഗുണങ്ങൾ അതിനുണ്ട്, അത് സൗകര്യമുള്ളവർക്ക് അത് ചെയ്യാം. രാമൻ സക്കാത്ത് കൊടുക്കണ്ടേ? ആ കൊടുക്കണം. രാമൻ സക്കാത്ത് കൊടുക്കണം. രാമൻ അല്ല, റഹ്മാനും കൊടുക്കണം, റഹീമും കൊടുക്കണം, കുഞ്ഞാപ്പുവാരിയൊക്കെ കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. അത് ഒരു നാട്ടിൽ ജീവിക്കുന്ന പൗരനാണെങ്കിൽ അവര് ആ ഗവൺമെന്റിന് കൊടുക്കേണ്ട സംഖ്യ കൊടുക്കാൻ അർഹതയുള്ളവരാണെങ്കിൽ അവരത് കൊടുത്തേ മതിയാവും. കൊടുത്തില്ലെങ്കിൽ സർക്കാർ പിടിച്ചെടുക്കും. സർക്കാർ പിടിച്ചെടുക്കൂല നികുതി. അപ്പൊ രാമൻ അത് കൊടുക്കാൻ അർഹനാണെങ്കിൽ രാമന്റെ അടുത്തൊന്നും പിടിച്ചെടുക്കും. കൊടുക്കാൻ അർഹതയില്ലെങ്കിൽ എന്തുകൊണ്ട അത് കൊടുക്കേം വേണ്ട. അപ്പൊ രാമൻ അതും കൊടുത്തിട്ടുണ്ടാവും. ഹജ്ജ് ചെയ്യണ്ടേ? ആ വേണം. ഹജ്ജ് ചെയ്തെങ്കിലേ സ്വർഗത്തിൽ പോകുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമനും ഹജ്ജ് ചെയ്യണം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് നാട്ടിൽ എത്ര മാപ്പിളമാർക്ക് സ്വർഗം കിട്ടും? അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാമനും ഹജ്ജ് ചെയ്യണ്ട. ഇതൊന്നും ചെയ്തില്ലെങ്കിലും രാമൻ എന്താവും? പടച്ചവൻ പറഞ്ഞ ആ രണ്ട് വിശ്വാസവും ആ തൽപ്രവൃത്തിയും ഉണ്ടെങ്കിൽ രാമന് മോക്ഷം കിട്ടും എന്ന് ഖുർആൻ. റഹ്മാൻ അത് ചെയ്തില്ലെങ്കിൽ അവന് കിട്ടൂല്ല എന്നും ഖുർആൻ. പക്ഷെ നമ്മുടെ നാട്ടിലെ സുന്നികൾ പറയുന്നത് രാമന് കിട്ടൂല, അവൻ രാമനായതുകൊണ്ട് മറ്റവന് കിട്ടും, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞതിന് എതിരാണ് ഇവർ പറഞ്ഞത്. ഈ സർവമത സത്യം എന്ന് പറഞ്ഞാല് ഏത് മതത്തിൽ ജനിച്ചവനും ഈ ഖുർആൻ പറഞ്ഞ ഈ രീതിയിൽ ജീവിക്കുന്ന അവന് എന്ത് ചെയ്യാം? മോക്ഷം. അവൻ മതം മാറേണ്ട. അത് നമ്മൾ ആദ്യമായിട്ട് മറ്റുള്ള ആൾക്കാർ പറഞ്ഞ കാര്യമല്ല നമ്മൾ പറഞ്ഞത്. അവർക്ക് വേറെ വല്ല താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ മതം മാറ്റവും അതിനെതിരെയുള്ള ബില്ലിനൊക്കെ. ഖുർആനിൽ എവിടെയും മതം മാറണമെന്ന് ഇത് പറഞ്ഞിട്ടില്ല. പിന്നെന്താ മാറേണ്ടത്? മനം മാറുക. നമ്മുടെ നാട്ടിൽ മതം മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വലിയവൻ ഇസ്ലാമാവാൻ വന്നാലും നീ ആയിക്കോ എന്ന് പറയാം. ആയിക്കോ, ഇസ്ലാമാവണം. അതിന് പൊന്നാനിയിലൊന്നും പോണ്ട, ചേലാകർമ്മം ചെയ്യണ്ട, തൊപ്പിയിടണ്ട, ഒന്നും ചെയ്യണ്ട. ഇസ്ലാമായിക്കോ, ഖുർആൻ പഠിച്ചോ, ജുമാക്കും വന്നോ, ഒരു കുഴപ്പമില്ല. തൊട്ടെന്ന് വെച്ചിട്ട് നജീസൊന്നോ ആവൂല എന്ന് പറഞ്ഞേക്കാം. അതല്ലാതെ പറയുകയാണെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. ആ താല്പര്യത്തിന് ഒരു കാരണവശാലും നമ്മൾ നിന്ന് കൊടുക്കൂല. ഈ നിൽക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? നിരുത്സാഹപ്പെടുത്തുകയും വേണം. ആരെയും ആരും മതം മാറ്റേണ്ട ആവശ്യമില്ല. മതം മാറ്റിയിട്ട് ഇവിടെ ആൾക്കാരെ കൂട്ടിയിട്ടും ഒരാവശ്യമില്ല. പക്ഷെ ഇവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരാൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ, അയാൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ അയാൾ എന്ത് വേണം? മതം മാറിയേ മതിയാവും. മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടല്ല, വേറെന്തെങ്കിലും താല്പര്യത്തിനായിരിക്കും ഈ മതം മാറ്റം ഉണ്ടാവുക. ഇവന്റെ സംസ്കാരം ഒരിക്കലും മാറില്ല, ഇവൻ എത്ര മതം മാറിയാലും. അതുകൊണ്ട് ആരും ആരെയും മതം മാറ്റാൻ നടക്കേണ്ട. ആ മതം മാറ്റത്തെ നിരുത്സാഹപ്പെടുത്തണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഈ സർവമത സത്യവാദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഏത് മതത്തിൽ, ഏത് ജാതിയിൽ, എന്ത് പേരിൽ, എങ്ങനെ ജനിച്ചാലും അവന്റെ വിശ്വാസവും പ്രവൃത്തിയും നല്ലതാണോ അവന് ദൈവം മോക്ഷം കൊടുക്കും. സർവമത സത്യവാദം എന്ന് പറയും. വെടിത്തരം കാട്ടിക്കൂട്ടാൻ പാടില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഗാന്ധിജി ഒരു ഉദാഹരണമാണ്. ഗാന്ധിജി പറഞ്ഞിരുന്നത് ഞാൻ സനാതന ഹിന്ദുവാണ്. പക്ഷെ ഗാന്ധിജി ഒരിക്കലും വിഗ്രഹാരാധന നടത്തിയിട്ടില്ല. അദ്ദേഹം ഒരു ക്ഷേത്രത്തിലും പോയിട്ടുമില്ല. അദ്ദേഹം ഒരുപാട് തത്വങ്ങൾ പറഞ്ഞ ആളാണ്. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച മനുഷ്യനാണ്. അങ്ങനത്തെ ഒരു മനുഷ്യന് മോക്ഷം കിട്ടുമോ നിങ്ങൾ ചോദിച്ചു നോക്ക്. ഹേയ്, ഗാന്ധിജിക്ക് സ്വർഗമാ. കാന്തപുരം മൂലിയാരിക്കുന്ന സ്വർഗത്തിൽ ഗാന്ധിജിയാ? നോ, ഗാന്ധിജിക്ക് കിട്ടൂല. അയാൾ ഗാന്ധിജി ആയതുകൊണ്ട്, അയാൾ സുന്നത്ത് കല്യാണം കഴിച്ചിട്ടില്ല, അയാൾ മുസ്ലിം പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടില്ല, അയാൾ ഹിന്ദുക്കൾ അമ്പലത്തിലും പോയിട്ടില്ല. അതോ അത് പറയില്ല. ഇനി ഗാന്ധിജിയെ പറ്റി ഏറ്റവും വലിയൊരു കുറ്റം വേണം പറയാനുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിഗ്രഹാരാധനയെ മൂപ്പർ എതിർത്തിട്ടില്ല എന്ന് പറയാം. അത് ഒരുപക്ഷെ ഈ ജനങ്ങളുടെ മനഃശാസ്ത്രം നോക്കിയിട്ട് എതിർക്കാത്തായിരിക്കും. ഗാന്ധിജി അത് ചെയ്തിട്ടില്ല. ബർണാഡ് ഷാ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയെ നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അദ്ദേഹം ഇത് തന്നെയാണ്. മുഹമ്മദ് നബി അങ്ങേയറ്റം ഉയർത്തി പറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹം ഒരു വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ആ മനുഷ്യൻ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ബർണാഡ് ഷാനെ വർണ്ണാടിശാലയും മൊല്ലമാരിക്കുന്ന സ്വർഗത്തിക്ക് വിടൂല, അത് വിടാതിരിക്കൽ തന്നെ നല്ലത്. മൊല്ലമാര സ്വർഗത്തിലേക്ക് വർണ്ണാടിശാലം വിടാതിരിക്കലാണ് അങ്ങനത്തെ ഒരു ബുദ്ധിജീവിയ. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്, ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും ഒക്കെ ഒരുപാട് ആൾക്കാർ വിഗ്രഹാരാധനയെ അതിനിശിതമായി വിമർശിച്ചിട്ടുള്ള രാജാറാം മോഹൻ റായ്, ദയാനന്ദ സരസ്വതി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഹിന്ദുമതത്തിലുണ്ട്. അവരൊക്കെ വിഗ്രഹാരാധനയെ നിഷേധിച്ചിട്ടുള്ള ആൾക്കാരാണ്, ദൈവവിശ്വാസികളായിരുന്നവർ, നല്ല പ്രവർത്തികൾ ചെയ്തവരാണ്. അവരൊക്കെ സ്വർഗ നരകത്തിന്റെ അടിയിൽ പോവുക. പിന്നെ കൊലയ്ക്ക് ആഹ്വാനം ചെയ്യുക, കൊല്ലാൻ നടക്കുന്ന കാന്തപുരം മൊയ്ലിയാരും അയാളെ തക്കാപ്പികളും എവിടെ പോവുക? സ്വർഗത്തിൽ പോവുക. അവരെ പോകുള്ള മുജാഹിദികൾ പോകുന്ന അവർ പറയില്ല. ഇപ്പൊ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ മുജാഹിദുകൾ എവിടെയാ പോവാന്ന് കാന്തപുരത്തിനോട് ചോദിച്ചാൽ അയാൾ പറയും നരകത്തിലാണ് പോവുക. എന്താണ് മഹാന്മാരി ഔലിയാക്കന്മാരി അമ്പിയാക്കന്മാരി ഒക്കെ തള്ളി പറഞ്ഞവൻ കാഫിറാണ്, അവനെവിടെ പോവുക? നരകത്തിലേ പോവുള്ളൂ. ഇ കെ വിഭാഗം എവിടെ പോവാന്ന് ചോദിച്ചാൽ അതും പറയും അവൻ ലീഗിന്റെ പിന്നാലെ കൂടിയവനാണ്, അവൻ അപ്പടിയാണ് ഇപ്പടിയാണ് ദജ്ജാലാണ്, അവനും എന്താണ് അവൻ നരകത്തിൽ തന്നെയാണ്. ഇനിയിപ്പോ ഈ മുജാഹിദുകൾ രണ്ടും കൂടി ഉണ്ടല്ലോ, ഈ എന്തിനാണ് മടവൂരും പാഞ്ഞൂരും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ രണ്ട് ജാതി മതി. ഇവരും പറഞ്ഞതാണ്, നമ്മൾ വെറുതെ അവരുടെ പേരിൽ നുണ പറയുന്നതല്ല, അവര് തന്നെ ചേരുന്ന് പറഞ്ഞാണ് പറഞ്ഞതാണ് ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന്. എന്താണ് പറഞ്ഞത്? മടവൂരും കാഞ്ഞൂരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞപ്പോ അതിന്റെ ഒരു മധ്യസ്ഥനെ പറഞ്ഞയച്ചു, ഇവരെ ഒരാളും കൂടെ തൊല്ലാക്കാൻ വേണ്ടി. പാവം മധ്യസ്ഥൻ അയാൾ ശുദ്ധ ഹൃദയനാണ്, രണ്ടു കുട്ടരും ഇങ്ങനെ ആയാലും ഖേദിക്കുന്ന മനുഷ്യൻ. അപ്പൊ മടവൂരിന്റെ അടുത്ത് ചെന്ന് മടവൂർ ഒരായത്തങ്ങട്ട് ഓതിക്കൊടുത്തു, തെറ്റിപ്പിരിഞ്ഞു പോയവനോട് യുദ്ധം ചെയ്യണം, അവൻ നേർവഴിച്ചു വരുന്നത് വരെ യുദ്ധം ചെയ്യണമെന്ന്. ആരോട്? മടവൂര് പറഞ്ഞുകൊടുത്താണ് കാഞ്ഞൂരി കൂട്ടികൾ കൂട്ടരോട് യുദ്ധം ചെയ്യണം. പാവം വ്യസനിച്ചിട്ട് നേരെ പോയി ഇവിടെ കാഞ്ഞൂരിന്റെ അടുത്തേക്ക് പോയി. കാഞ്ഞൂരി എന്ന് പറഞ്ഞ വൈത്തൻ മുജാഹിദ്, മറ്റേത് പുതിയ മുജാഹിദ്. അവിടെ ചെന്നിട്ട് പറഞ്ഞപ്പോൾ ഇതേ ആയത്ത് അങ്ങോട്ട് ഓതിക്കൊടുത്ത് തെറ്റിപ്പിരിഞ്ഞു പോയ അവനോട്, എന്നിട്ട് ഇച്ചങ്ങാതെ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്, ഞാൻ ആരോടാ യുദ്ധം ചെയ്യേണ്ടത്? ഈ രണ്ടു കൂട്ടരിൽ ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യാം? അപ്പൊ എന്താ പറയുന്നത്? ഇവര് മടവൂര് നരകത്തിലാണെന്ന്, കാഞ്ഞൂരും കാഞ്ഞൂര് നരകത്തിലാണെന്ന് മടവൂര്, ഇതിലെല്ലാം നരകം സ്വർഗം വരെ കഴിയില്ല. അപ്പൊ ഒരൊറ്റയാളും മറ്റേ ആള് സ്വർഗത്തിലാണെന്ന് എന്ത് ചെയ്യുന്നില്ല, അറിയില്ല. പക്ഷെ ദൈവം പറഞ്ഞ എന്താണ്, ഇവിടെ മടവൂരായാലും വേണ്ടില്ല, കാഞ്ഞൂരായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, സ്വർഗത്തിൽ പോകുന്നവൻ ഇവരാണ്. അത് അടിസ്ഥാനപരമായി ഉറച്ച ദൈവവിശ്വാസവും പരലോക വിശ്വാസവും സൽപ്രവർത്തനങ്ങളും. നല്ല പ്രവൃത്തി ചെയ്താൽ മതി. നല്ല പ്രവൃത്തി എന്താന്ന് നമ്മളെ മനസാക്ഷി പറയുമല്ലോ, എല്ലാവരുടെയും മനസാക്ഷി പറയും എന്താ നല്ല പ്രവൃത്തി. ആ പ്രവൃത്തി അങ്ങോട്ട് ചെയ്താൽ മതി. അതിന് ദൈവം അതിന് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിക്കലിച്ച് പായൊന്നും വേണ്ട. ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമ്മുടെ കാര്യമാണ്, മറ്റുള്ള ആൾക്കാർക്കോ നിക്കുല്ലിൻ ജാലന മൻസക്കൻ ഹുംനാസിക്കു. ഖുർആൻ പറഞ്ഞത് ഓരോ ആളുകൾക്കും അവരവരുടെ ചില പ്രാർത്ഥനാ രീതികളുണ്ട്, ആ രീതി അനുസരിച്ച് അവർ പ്രാർത്ഥിച്ചോട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരാളോടല്ലേ എല്ലാവരുടെ ഭാഷയിൽ ദൈവത്തിന് തിരിയില്ലേ? എല്ലാവരുടെയും ആത്മാർത്ഥ ഇഹ്ലാസ് ദൈവത്തിന് മനസ്സിലാവില്ലേ? അപ്പൊ ആ ദൈവത്തിന്റെ മുമ്പിൽ എന്തിനാണ് കോലം കാണിക്കുന്നത്? ഇങ്ങനെ കാണിച്ചെങ്കിലേ ദൈവം പ്രീതിപ്പെടുകയുള്ളൂ, അങ്ങനെ കാണിച്ചെങ്കിലേ പ്രീതിപ്പെടുകയുള്ളൂ, എന്നാലേ മോക്ഷം കിട്ടുകയുള്ളൂ, മതം മാറിയെങ്കിലേ അത് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് തികഞ്ഞ അസംബന്ധമാണ്, ഖുർആൻ വിരുദ്ധമാണ്. ഖുർആൻ എന്താ പറയുന്നത്? ഈ ഇത് ചെയ്താലേ അവന് മോക്ഷം കിട്ടും, ഇത് പ്രചരിപ്പിക്കണം നാട്ടിൽ. വല്ല കുഴപ്പമുണ്ടാവും ഇവിടെ, പക്ഷെ അത് സമ്മതിക്കില്ലല്ലോ. നമുക്ക് വേണ്ടുന്ന ഇതൊന്നുമല്ല, നമുക്ക് വേണ്ടുന്ന ഈ മോക്ഷവും ഈശോ ഒന്നുമല്ല, അതൊക്കെ വെറുതെ പറച്ചിലാണ്. നമുക്ക് ഈ ഭൗതികമായ ചില ലാഭങ്ങൾ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ കൊല്ലും കൊലയൊക്കെ നടത്തുന്നത്. അല്ലാതെ ദൈവത്തിന് വേണ്ടിയിട്ട് മതത്തിന് വേണ്ടിയിട്ടാ? ദൈവം ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരാളെ കൊന്നവൻ ജനങ്ങളെ മുഴുവൻ കൊന്നതിനെ പോലെയാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ദൈവം ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ദൈവം ഇവിടെ ആരെയും കുഴപ്പമുണ്ടാക്കാനും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. മുദക്കിർ ഇന്നമാന്ത മുദക്കിർ, നബിയോട് തന്നെ പറഞ്ഞു, അത് പറഞ്ഞുകൊടുത്താൽ മതി. വേണമെങ്കിൽ തീയച്ചോട്ടെ, വേണ്ടെങ്കിൽ നടന്നോട്ടെ, വേണമെങ്കിൽ തീയച്ചോട്ടെ, വേണ്ടെങ്കിൽ നടന്നോട്ടെ. അതിന് വേണ്ടിയിട്ട് കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി നടക്കരുത്. ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ, അവരുടെ പേരിൽ അധികാരം ചെലുത്തിയിട്ട് ഒന്ന് അടിച്ചേൽപ്പിക്കാനൊന്നും നീ നോക്കണ്ട. ഇന്നൊക്കെ ലാ തഹദി മൻ അഹബബത്ത വലാക്കിന്നല്ലാഹ യഹ്ദി മൻ യശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. നീ വിചാരിക്കുന്ന ആളുകൾ ഒന്ന് നന്നാക്കാൻ നിനക്ക് കഴിയില്ല, പഠിച്ചോ വിചാരിക്കുന്നവരെ അവ നല്ല മാർഗത്തിലാക്കിക്കോളും. നിന്റെ ചുമതല എന്താന്ന് വെച്ചാൽ, നിനക്കൊരു ഡ്യൂട്ടിയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡ്യൂട്ടിയാണത്, അത് ആൾക്കാരോട് പറയുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അത് ഇതാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നത്. ഈ ഖുർആൻ പറയുന്ന ആളുകളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ പല ഈ ഒരു ബഹുമത രാഷ്ട്രത്തിന് പല മതക്കാരും പല വിശ്വാസക്കാരും പല സിദ്ധാന്തക്കാരും ഇങ്ങനെ തോളോട് തോള് ജീവിക്കുന്ന നാട്ടിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചെങ്കിലേ പറ്റുള്ളൂ, ഇന്റെ സിദ്ധാന്തമാണ് ശരി, ഞാനേ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരെ ഈ വർഗീയത ഉണ്ടാക്കി തീർത്തത് ഈ നാട്ടിലുള്ള ഈ മൊല്ലമാരാണ്. അതിന്റെ കാരണം ഖുർആനല്ല അവർ പറയുന്നത്, അവർ പറയുന്ന വേറെ സാധനമാണ്. ആ സാധനം പറഞ്ഞ് ആളുകളെ പഠിപ്പിച്ചത് കൊണ്ടാണ് എന്തായിത്തീർന്നത്, ഒത്തൊരുമയോട് ജീവിക്കേണ്ട മനുഷ്യൻ ഇതായിപ്പോയി ഭിന്നിച്ച്. അടുത്ത വീട്ടുകാർ വീട്ടുകാരെ പോലും വീട്ടുകാർക്ക് വിശ്വാസമില്ലാതായിപ്പോയി, കാരണം അവൻ എങ്ങനെയോ അങ്ങനെ ജനിച്ചു പോയതാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ മുസ്ലിമായിട്ട് ജനിക്കണമെന്ന് വല്ലവരോട് പറഞ്ഞിട്ട് ജനിച്ചതൊന്നുമല്ലല്ലോ. പിന്നെ അങ്ങനെ ജനിച്ചു പോയതിന് അതിന്റെ പേരിൽ ആൾക്കാർ അങ്ങനെ ജനിച്ചു പോയെന്ന് വെച്ചിട്ട് അവനെ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കാനും പാടില്ലല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഈ കുഴപ്പമുണ്ടാക്കുന്നത് മുഴുവൻ ഇതാണ്. അതാണ് ഈ സർവ മത സത്യവാദം. പിന്നെ മതം മതം എന്നൊക്കെ നമ്മൾ പറയുന്ന അതിന് വേറൊരു പദം കിട്ടാത്തതുകൊണ്ടാണ്. മലയാളത്തിൽ അതിന് വേറൊരു പദം ഇല്ല. ദീൻ എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം മതമൊന്നുമല്ല. അതിന് പറ്റിയ ഒരു പദം എന്തില്ല, മലയാളത്തിനും ഇല്ല, ഇംഗ്ലീഷും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സർവമത സത്യം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ ഈ രണ്ട് വിശ്വാസങ്ങളും സൽപ്രവൃത്തി ഉണ്ടെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടും എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അങ്ങനെ നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ദൈവം നമുക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമ്മുടെ കാര്യമാണ്, മറ്റുള്ള ആൾക്കാർക്കോ നിക്കുല്ലിം ജാലന മൻസക്കൻ ഹുംനാസിക്കൂ. ഖുർആൻ പറഞ്ഞത് ഓരോ ആളുകൾക്കും അവരവരുടേത് ചില പ്രാർത്ഥനാ രീതികളുണ്ട്. ആ രീതി അനുസരിച്ച് അവർ പ്രാർത്ഥിച്ചോട്ടെ. എല്ലാരും പ്രാർത്ഥിക്കുന്ന ഒരാളോടല്ലേ എല്ലാവരുടെ ഭാഷയും ദൈവത്തിന് തിരിയില്ല. എല്ലാവരുടെയും ആത്മാർത്ഥ ഇഖ്ലാസ് ദൈവത്തിന് മനസ്സിലാവില്ല. അപ്പൊ ആ ദൈവത്തിന്റെ മുമ്പിൽ എന്തിനാണ് കോലം കാണിക്കുന്നത്? ഇങ്ങനെ കാണിച്ചെങ്കിലേ ദൈവം പ്രീതിപ്പെടുകയുള്ളൂ, അങ്ങനെ കാണിച്ചെങ്കിലേ പ്രീതിപ്പെടുകയുള്ളൂ, എന്നാലേ മോക്ഷം കിട്ടുകയുള്ളൂ, മതം മാറിയെങ്കിലേ അത് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് തികഞ്ഞ അസംബന്ധമാണ്, ഖുർആൻ വിരുദ്ധമാണ്. ഖുർആൻ എന്താ പറയുന്നത്? ഈ ഇത് ചെയ്താലേ അവന് മോക്ഷം കിട്ടും. ഇത് പ്രചരിപ്പിക്കണം നാട്ടിൽ. വല്ല കുഴപ്പമുണ്ടാവും ഇവിടെ, പക്ഷെ അത് സമ്മതിക്കില്ലല്ലോ. നമുക്ക് വേണ്ടുന്ന ഇതൊന്നുമല്ല, നമുക്ക് വേണ്ടുന്ന ഈ മോക്ഷവും ഈശവും ഒന്നുമല്ല, അതൊക്കെ വെറുതെ പറച്ചിലാണ്. നമുക്ക് ഈ ഭൗതികമായ ചില ലാഭങ്ങൾ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ കൊല്ലും കൊലയൊക്കെ നടത്തുന്നത്. അല്ലാതെ ദൈവത്തിന് വേണ്ടിയിട്ട് മതത്തിന് വേണ്ടിയിട്ടാ ദൈവം ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരാളെ കൊന്നവൻ ജനങ്ങളെ മുഴുവൻ കൊന്നവരെ പോലെയാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ദൈവം ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ദൈവം ആരെയും കുഴപ്പമുണ്ടാക്കാനും പറഞ്ഞിട്ടില്ല. മുദക്കിർ ഇന്നമാന്ത മുദക്കിർ, നബിയോട് തന്നെ പറഞ്ഞു, അത് പറഞ്ഞുകൊടുത്താൽ മതി, വേണമെങ്കിൽ തീയച്ചോട്ടെ, വേണ്ടെങ്കിൽ നടന്നോട്ടെ, വേണമെങ്കിൽ തീയച്ചോട്ടെ, വേണ്ടെങ്കിൽ നടന്നോട്ടെ. അതിന് വേണ്ടിയിട്ട് കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി നടക്കരുത്. ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ, അവരുടെ പേരിൽ അധികാരം ചെലുത്തിയിട്ട് ഒന്ന് അടിച്ചേൽപ്പിക്കാനൊന്നും നീ നോക്കണ്ട. ഇന്നൊക്കെ ലാ തഹദി മൻ അഹബബത്ത വലാക്കിന്നല്ലാഹ യഹ്ദി മൻ യശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. നീ വിചാരിക്കുന്ന ആളുകൾ ഒന്ന് നന്നാക്കാൻ നിനക്ക് കഴിയില്ല, പഠിച്ചോ വിചാരിക്കുന്നവരെ അവ നല്ല മാർഗത്തിലാക്കിക്കോളും. നിന്റെ ചുമതല എന്താന്ന് വെച്ചാൽ, നിനക്കൊരു ഡ്യൂട്ടിയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡ്യൂട്ടിയാണത്, അത് ആൾക്കാരോട് പറയുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അത് ഇതാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നത്. ഈ ഖുർആൻ പറയുന്ന ആളുകളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ പല ഈ ഒരു ബഹുമത രാഷ്ട്രത്തിന് പല മതക്കാരും പല വിശ്വാസക്കാരും പല സിദ്ധാന്തക്കാരും ഇങ്ങനെ തോളോട് തോള് ജീവിക്കുന്ന നാട്ടിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചെങ്കിലേ പറ്റുള്ളൂ, ഇന്റെ സിദ്ധാന്തമാണ് ശരി, ഞാനേ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരെ ഈ വർഗീയത ഉണ്ടാക്കി തീർത്തത് ഈ നാട്ടിലുള്ള ഈ മൊല്ലമാരാണ്. അതിന്റെ കാരണം ഖുർആനല്ല അവർ പറയുന്നത്, അവർ പറയുന്ന വേറെ സാധനമാണ്. ആ സാധനം പറഞ്ഞ് ആളുകളെ പഠിപ്പിച്ചത് കൊണ്ടാണ് എന്തായി തീർന്നത്, ഒത്തൊരുമയോട് ജീവിക്കേണ്ട മനുഷ്യൻ ഇതായിപ്പോയി ഭിന്നിച്ച്. അടുത്ത വീട്ടുകാര് വീട്ടുകാരെ പോലും വീട്ടുകാർക്ക് വിശ്വാസം ഇല്ലാതായിപ്പോയി. കാരണം അവൻ എങ്ങനെയോ അങ്ങനെ ജനിച്ചു പോയതാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ മുസ്ലിമായിട്ട് ജനിക്കണമെന്ന് വലിയവരോട് പറഞ്ഞിട്ട് ജനിച്ചതൊന്നുമല്ലല്ലോ. പിന്നെ അങ്ങനെ ജനിച്ചു പോയതിന് അതിന്റെ പേരിൽ ആൾക്കാർ അങ്ങനെ ജനിച്ചു പോയെന്ന് വെച്ചിട്ട് ഓരോ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കാനും പാടില്ലല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഈ കുഴപ്പമുണ്ടാക്കുന്നത് മുഴുവൻ ഇതാണ്. അതാണ് ഈ സർവ മത സത്യവാദം. പിന്നെ മതം മതം എന്നൊക്കെ നമ്മൾ പറയുന്ന അതിന് വേറൊരു പദം കിട്ടാത്തതുകൊണ്ടാണ്. മലയാളത്തിൽ അതിന് വേറൊരു പദം ഇല്ല. ദീൻ എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം മതമൊന്നുമല്ല. അതിന് പറ്റിയ ഒരു പദം എന്തില്ല, മലയാളത്തിലുമില്ല ഇംഗ്ലീഷിലുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സർവമത സത്യം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ ഈ രണ്ട് വിശ്വാസങ്ങളും സൽപ്രവൃത്തി ഉണ്ടെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടും എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അങ്ങനെ നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം ദൈവം നമുക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്.